മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം, ഞാൻ മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് സുജിത് നായർ മനോരമ ഓൺലൈൻ്റെ ഓപ്പൺ ബോർഡ് പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ CPMന്റെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടു, ടി ശരത്ചന്ദ്ര പ്രസാദും പോയി, അതായത് ശരത്ചന്ദ്ര പ്രസാദും BJPയിലേക്ക് പോയി എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ആരോപണം. ഇതേ തുടർന്ന് വലിയ അഭ്യൂഹങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായി. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, തലസ്ഥാനത്തെ മുൻ MLA ഒക്കെയായ ശരത്ചന്ദ്ര പ്രസാദ് BJPയിലേക്ക് പോയി എന്നുള്ള പ്രചാരണമാണ് ശക്തിപ്പെട്ടത്. എന്നാൽ ശരത്ചന്ദ്ര പ്രസാദ് ഇതേ തുടർന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. കോൺഗ്രസ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവരക്തം എന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വിട്ട് എങ്ങോട്ടുമില്ല എന്നും ശരത്ചന്ദ്ര പ്രസാദ് വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചു. കുറേ നാളായി, കുറേ ദിവസങ്ങളായി ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പേര് പല തരത്തിൽ അഭ്യൂഹങ്ങളിൽ പെട്ടിരുന്നു. BJPയിലേക്ക് പോകുമെന്ന് പ്രചരിക്കപ്പെട്ടിരുന്ന ഒരു പട്ടികയിൽ പെടാനുള്ള ഒരു ദുര്യോഗം, കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലുള്ള ദുര്യോഗം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം മാത്രമല്ല, മുതിർന്ന നേതാക്കളായ ശ്രീ പന്തളം സുധാകരൻ, ശൂരനാട് രാജശേഖരൻ, N.പീതാംബരക്കുറുപ്പ് തുടങ്ങിയ കോൺഗ്രസ്സിൽ ഒരു ഘട്ടത്തിൽ വള്ളം തിളങ്ങി നിന്ന, അതേസമയം പിന്നീട് പല കാരണങ്ങളാൽ കോൺഗ്രസ്സിൽ അല്പം തഴയപ്പെട്ടു എന്ന പരിഭവമുള്ള ചില നേതാക്കളുടെ പേരുകളാണ് ഇങ്ങനെ പ്രചരിക്കപ്പെട്ടത്. പത്മജ വേണുഗോപാൽ തീർച്ചയായിട്ടും കെ കരുണാകരൻ്റെ മകളും KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ മുൻ KPCC വൈസ് പ്രസിഡന്റ് കൂടിയ പത്മജ വേണുഗോപാൽ വളരെ അപ്രതീക്ഷിതമായി BJPയിലേക്ക് പോവുകയും ഡൽഹിയിൽ പോയി BJP അംഗത്വം സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പലരും ഇങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ പലരും ഈ പറഞ്ഞ പേരുകളിൽ പലരും ഐ ഗ്രൂപ്പ്, കോൺഗ്രസിലെ ഐ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, പഴയ ഐ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ പത്മജയ്ക്ക് പിന്നാലെ ഇവരിൽ പലരും കോൺഗ്രസ് വിട്ടു പോകും എന്നുള്ള പ്രചാരണമാണ് ശക്തിപ്പെട്ടത്. എന്തായാലും ശരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം എങ്ങോട്ടുമില്ല എന്ന്, കോൺഗ്രസ് വിട്ട് എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ ദിവസം തന്നെ ശരത്തിൻ്റെ പേര് പ്രചരിക്കപ്പെട്ട ദിവസം തന്നെ AICCയുടെ അംഗവും വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുഖ്യധാരയിൽപ്പെട്ട ഒരു നേതാവല്ലെങ്കിലും വനിതാ നേതാവല്ലെങ്കിലും പദവി കൊണ്ട് നേരത്തെ AICC അംഗമൊക്കെ ആയിരുന്ന ആറ്റിങ്ങളിൽ മുൻപ് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള തങ്കമണി ദിവാകരൻ എന്നുള്ള നേതാവ് കഴിഞ്ഞ ദിവസം BJPയിലേക്ക് പോയി. പ്രാദേശികമായ ചില നേതാക്കളൊക്കെ ഇപ്പോഴും BJPയിലേക്ക് പോകുന്ന രീതിയുണ്ട്. പക്ഷേ BJP നേതൃത്വം അവകാശപ്പെട്ടതുപോലെ, നേരത്തെ അതായത് പത്മജ വേണുഗോപാൽ പോയ സമയത്ത് അവകാശപ്പെട്ടതുപോലെ, ഇനിയും വളരെ പ്രമുഖർ തന്നെ ഉടൻ തന്നെ BJP വിട്ടുവരും. ഈ നാല് സ്ഥാനാർത്ഥികൾ, BJP നാല് സീറ്റ് ആദ്യഘട്ടത്തിൽ 12 പ്രഖ്യാപിച്ച ശേഷം പിന്നീട് പാകം 16 മത്സരിക്കുന്നത്. പിന്നെ 4 അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ 4 കോൺഗ്രസിൽ നിന്ന് പലരും വരും എന്നൊക്കെയുള്ള വരും, അവരാരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയുള്ള സൂചന വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് കൊല്ലത്ത് വളരെ അഭ്യൂഹങ്ങൾ, ശക്തമായ അഭ്യൂഹങ്ങൾ കൊല്ലം സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഈ ഇടവേളയിൽ പ്രത്യേകിച്ച് ആരും BJPയിലേക്ക്, പ്രധാനപ്പെട്ട ആരും പോയില്ല. BJPയിലെ തന്നെ 4 BJP സ്ഥാനാർത്ഥികളെ തന്നെ, പാർട്ടി സ്ഥാനാർത്ഥികളെ തന്നെ അവർ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കുകയും പാർട്ടി നേതാക്കളെ തന്നെ അവർ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ CPMലും കോൺഗ്രസ്സിലും ഒക്കെയുള്ള ആളുകൾ പലരും ആ പാർട്ടി വിട്ട് BJPയിലേക്ക് വരുമെന്നുള്ള പ്രചാരണം ഇപ്പോഴും ശക്തമാണ്. ഇതേക്കുറിച്ച് ഞാൻ BJP സംസ്ഥാന പ്രസിഡന്റ് KS സുരേന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇനിയും വളരെ ഉടൻ തന്നെ വളരെ പ്രമുഖരായ പലരും വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, കോൺഗ്രസിൽ നിന്ന് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൽ നിന്നാണോ ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പലരും മറ്റു പാർട്ടികൾ വിട്ട് BJPയിലേക്ക് വരുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. CPMന്റെ മുൻ MLA ദേവികുളം മുൻ MLA S.രാജേന്ദ്രൻ, അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രകാശ് ജാവദേക്കറെ തന്നെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ഒരുമിച്ച് അവർ നിൽക്കുന്ന ചിത്രങ്ങൾ വരെ പുറത്തു വന്നിരുന്നു. S.രാജേന്ദ്രൻ CPMമായിട്ട് തെറ്റി നിൽക്കുകയാണ്. BJPയിലേക്ക് അദ്ദേഹം പോകുമെന്നുള്ള പ്രചാരണം വളരെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ജാവദേക്കറെ കണ്ടത് ആ അഭ്യൂഹത്തിന് ശക്തി കൂട്ടി. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഒരു വിവാഹക്ഷണവുമായി ബന്ധപ്പെട്ടാണ്, തനിക്ക് ആ ടൈമിംഗ് തെറ്റിപ്പോയതാണ്, അങ്ങനെ അത് സംഭവിച്ചു പോയതാണ്, മറ്റൊന്നും ചർച്ച ചെയ്തില്ല എന്നൊക്കെ അദ്ദേഹം ന്യായീകരിച്ചു. പക്ഷേ അതേസമയം CPMമായി അദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് രാജേന്ദ്രൻ മറച്ചു പിടിച്ചില്ല. BJPയിലേക്ക് ചേരാനുള്ള തീരുമാനമെടുത്തില്ല എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. ഇതേക്കുറിച്ചും ഞാൻ KS സുരേന്ദ്രനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് BJP അദ്ദേഹം തന്നെ രാജേന്ദ്രനുമായിട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു, 3-4 സംസാരിച്ചു. BJPയിലേക്ക് ചേരാനുള്ള ഒരു തീരുമാനം രാജേന്ദ്രൻ എടുത്തില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പല കാര്യങ്ങൾ സംസാരിച്ചു, തോട്ടം തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിച്ചു. CPM വിട്ടാൽ അവിടെ പിടിച്ചു വിൽക്കാൻ, അദ്ദേഹത്തിനെ സ്വന്തമായിട്ട് പിടിച്ചു വിൽക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സംസാരങ്ങളുണ്ടായി. അത് BJPയിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ള സൂചന നൽകുന്ന ഒരു പ്രതികരണമാണ് സുരേന്ദ്രൻ ഉണ്ടായത്. പക്ഷേ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തില്ല, പക്ഷേ ആ ഡിസിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് അതിൽ സുരേന്ദ്രൻ സംസാരിച്ചു മനസ്സിലായത്. ഇലക്ഷന് ശേഷം ഒരുപക്ഷെ ഇലക്ഷൻ ഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേരാനുള്ള സാധ്യത ബി ജെ പി കാണുന്നു എന്നുള്ളതാണ്. ഇടുക്കി അവർക്ക് ബി ജെ പിക്ക് പറ്റിയ മണ്ണാണെന്നും രാജേന്ദ്രനെ പോലൊരു അവിടെ സ്വാധീനമുള്ളൊരു നേതാവ് അവർക്കൊപ്പം ചേരുന്നത് പ്രയോജനകരമാണെന്നും ബി ജെ പി വിശ്വസിക്കുന്നതായിട്ടും സുരേന്ദ്രൻ എടുത്ത് വിശദീകരിക്കുകയുണ്ടായി. ഇങ്ങനെ പലരും ബി ജെ പിയിലേക്ക് വരുന്നതും ആ ബി ജെ പി അവർക്ക് വലിയ പ്രാധാന്യം നൽകുന്നതും പദവികൾ കൊടുക്കുന്നതും അതിനു മുമ്പ് പി സി ജോർജ് വന്നു, പി സി ജോർജ് സ്ഥാനാർത്ഥിയാകും എന്ന പ്രചാരണം ഉണ്ടായിരുന്നു. സർക്കാരിലെ ചീഫ് വിപ്പ് വരെ ആയിരുന്ന നേതാവാണ് പി സി ജോർജ്. അദ്ദേഹം ബി ജെ പി അംഗമായി, പക്ഷേ പത്രത്തിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും അത് നടന്നിരുന്നില്ല. അതിൽ അദ്ദേഹം ചില അതൃപ്തികൾ പ്രകടിപ്പിച്ചു. അതിനുശേഷം സുരേന്ദ്രൻ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശൈലിക്കെതിരെ പ്രകടിപ്പിച്ചു. ഇങ്ങനെ പല നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ആണ് എങ്കിൽ പോലും ബി ജെ പി ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആക്കം അതിനുണ്ടോ, അവർ ഉദ്ദേശിച്ച് ആഗ്രഹിക്കുന്ന നേതാക്കളെ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ ഇതിനിടയിൽ ബി ജെ പിയിൽ തന്നെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന നേതാക്കൾക്ക് വലിയ പദവികൾ കൊടുക്കുന്നു, പ്രാധാന്യം കൊടുക്കുന്നു. അത് ഇത്രയും നാളും ദീർഘകാലം കേരളത്തിലെ ഒരു പ്രത്യേകിച്ച് അതായത് കേരളത്തിലെ ബി ജെ പിക്കാരെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും പദവി കിട്ടും എന്നുള്ള നിലയിലല്ല അവർ പാർട്ടിയിലെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഒരു പഞ്ചായത്ത് അംഗം പോലും ആകുമെന്ന് അവർക്ക് ഉറപ്പില്ല. നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും മറ്റ് പാർട്ടികളിലെ പോലെ അവർക്ക് പ്രാതിനിധ്യം കിട്ടാറില്ല, മത്സരിച്ച് ജയിക്കാൻ അവർ കഴിയാറില്ല. ഇങ്ങനെയൊക്കെയുള്ള പദവികളൊന്നും ആഗ്രഹിക്കാതെ ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ ത്യാഗപരിതമായ നിലപാടുകളുള്ളവരാണ് കേരളത്തിലെ പ്രവർത്തകർ എന്നുള്ള അഭിപ്രായം കേന്ദ്ര നേതൃത്വം പലവട്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ബലിദാനികളെ സൃഷ്ടിച്ചിട്ടുള്ള പാരമ്പര്യം കേരളത്തിലെ പാർട്ടിക്കും ആർ എസ് എസിനുമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ള ബി ജെ പിക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു സംശയം ഇത് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ സി കെ പത്മനാഭൻ തന്നെ അദ്ദേഹം വളരെ പ്രകടമായി അത് ഉന്നയിക്കുകയുണ്ടായി. പത്മജ വേണുപാൽ കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിൽ പത്മജയ്ക്ക് കിട്ടി അമിത പ്രാധാന്യം തന്നെക്കാളും കൂടി കൂടുതൽ പ്രാധാന്യം കിട്ടിയതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്ന് കരുതുന്നവരുണ്ട്. എന്താണ് അത് അദ്ദേഹം പരസ്യമായിട്ട് അത് പറഞ്ഞു. അങ്ങനെ ഒരു പരിധി വിട്ട് ഈ പുറത്തുനിന്നുള്ളവരെ അംഗീകരിക്കുന്നതിന് പുറത്തുനിന്നുള്ളവർക്ക് വാഴിക്കുന്നതിനോടുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ സുരേന്ദ്രൻ അതിനെയും ന്യായീകരിക്കുകയാണ്. സുരേന്ദ്രൻ്റെ നിലപാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് പുറത്തുനിന്ന് 1980 ബി ജെ പി രൂപം കൊണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വളരണമെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നുള്ളവർ ബി ജെ പിയിലേക്ക് ചേർന്നാലേ ബി ജെ പിക്ക് വളരാൻ കഴിയുള്ളൂ. കേരളത്തിലെ പരമാവധി 15% ബി ജെ പിയുടെ വോട്ട് വിഹിതം നിൽക്കുന്നത്. അത് പോരാ, അത് 25 പാർട്ടി ആഗ്രഹിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 20 ആഗ്രഹിക്കുന്നു. അങ്ങനെ മറ്റ് പാർട്ടികൾ ുള്ളവർക്ക് വാതിൽ തുറന്നു കൊടുത്താൽ അങ്ങനെയുള്ളവർ വരികയും അതിൻ്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വരുന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് മാന്യമായ പരിഗണന കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികമാണ് എന്നുള്ള നിലപാടാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഈ പുറത്തുനിന്ന് വരുന്നവർ ഇനിയും ആളുകൾ വരുമോ, അതേസമയം വരുന്നവരെ എത്ര കണ്ട് ആദരിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ബി ജെ പിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി ബന്ധപ്പെട്ട ചർച്ചകൾ അഭ്യൂഹങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ബി ജെ പിയിൽ തന്നെ ചില മാറ്റങ്ങളുടെ സൂചനകൾ ഇപ്പോൾ ഉണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ അദ്ദേഹം കാലാവധി ഏതാണ്ട് പൂർത്തിയായ ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാനുള്ള അനുമതി സുരേന്ദ്രന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഒഴിഞ്ഞേക്കാം എന്ന് കരുതുന്നവരുണ്ട്. ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിജയം ഒരു സീറ്റിലെങ്കിലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ സുരേന്ദ്രൻ തീർച്ചയായിട്ടും വളരെ ഒന്നുകിൽ അദ്ദേഹത്തിന് വളരെ താരപരിവേഷത്തോടെ ഒഴിയാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു സീറ്റ് വിജയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ടേമും കൂടെ ലഭിക്കാൻ ഇടയുണ്ട്. പക്ഷേ മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ ആളുകളും കൂടുതൽ പേരും പറയുന്നത്. അങ്ങനെ മാറുമ്പോൾ പുതിയ ആളുകൾ നേതൃവരയിലേക്ക് തന്നെ ഈ പറഞ്ഞ പുതിയ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് നേരെ ഒറ്റയടിക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡൻഷിപ്പിലേക്ക് വന്നില്ലെങ്കിൽ പോലും പാർട്ടി നേതൃവരയിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർ കടന്നു വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ അനിൽ ആൻ്റണി കോൺഗ്രസിൽ വന്ന അനിൽ ആൻ്റണി സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അങ്ങനെ കണ്ണൂരിൽ സി രഘുനാഥ് കോൺഗ്രസിൻ്റെ നേതാവായ രഘുനാഥ് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. നേരത്തെ ലീഗുമായി ബന്ധപ്പെട്ടിരുന്ന പ്രൊഫസർ അബ്ദുൽ സലാം സ്ഥാനാർത്ഥി ആണ്. അങ്ങനെ നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ തവണയും സ്ഥാനാർത്ഥിയായിരുന്നു, ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പക്ഷേ അദ്ദേഹം ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ളയാളാണ്, അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ഇങ്ങനെ മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവർക്കുള്ള പരിഗണന സ്ഥാനാർത്ഥി പട്ടികയിൽ വളരെ വ്യക്തമാണ്. അത് പാർട്ടി നേതൃവരയിലേക്കും ആ ഒരു മാറ്റം, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ചില പ്രബലരായ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അങ്ങനെ ചില അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അദ്ദേഹം ഇവിടെ വളരെ ശക്തമായ മത്സരം അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ തിരുവനന്തപുരത്ത് ജയിച്ചാലും തോറ്റാലും ഒക്കെ അദ്ദേഹം കേരളത്തിലെ ഒരു ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗമായി ബി ജെ പിയുടെ ഒരു മുഖമായിട്ട് അദ്ദേഹം ഉണ്ടാകും എന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹം ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം എൻ ഡി എയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം രാജചന്ദ്രശേഖർ സംസ്ഥാന കൺവീനറുമാരോളായി രാജചന്ദ്രശേഖർ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് പ്രവർത്തന രംഗത്ത് ഉണ്ടായില്ല. പക്ഷേ രാജചന്ദ്രശേഖറിൻ്റെ ഒരു കേരളത്തിലേക്കുള്ള ലോഞ്ചിങ് കൂടിയാണ് ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ബി ജെ പിയുടെ ഒരു മുഖം മാറുകയാണോ ഒക്കെയുള്ള ആ ഒരു മാറ്റത്തിൻ്റെ സൂചനകളാണോ ഈ മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവരുടെ ഈ ഒഴുക്ക് സൂചിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ ബി ജെ പിയിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച ചർച്ചകൾ ശക്തമാണ്. ഒപ്പം തന്നെ ഇനിയും ആരെങ്കിലുമൊക്കെ ബി ജെ പിയിലേക്ക് വരുമോ കടന്നു വരുമോ എന്നൊക്കെയുള്ള ആകാംക്ഷകളും സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കൂടുതൽ അപ്ഡേറ്റുകൾ, കൂടുതൽ വിശേഷങ്ങളൊക്കെയായി വീണ്ടും കേൾക്കാം. ടിൽ ദെൻ, ഗുഡ് ബൈ.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.